ഈ വിഷയം എത്രത്തോളം ഗൌരവമുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള സലഫുകളുടെ നിലപാടുകളിൽ നിന്ന് നമുക്ക് സാധിക്കും എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കാത്തവരുണ്ടാവില്ല, അദ്ദേഹം പറഞ്ഞു, ലഅൻ യമൂത റജുലു ജാഹിലുൻ ഖൈറു ലഹു മിൻ അൻ യഖൂല മാ ലാ യഅലം. അദ്ദേഹം പറഞ്ഞത്, ഒരാൾ ജാഹിലായിക്കൊണ്ട് മരിക്കുന്നതാണ് അറിവില്ലാത്ത ഒരു കാര്യം പറയുന്നതിനേക്കാൾ അയാൾക്ക് ഖൈറായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാചകം, ജാഹിലായിക്കൊണ്ട് മരിച്ചു പോകുന്നതാണ് വിവരമില്ലാത്ത, ഇൽമില്ലാതെ ഒരു കാര്യം പറയുന്നതിനേക്കാൾ ഒരാൾക്ക് ഖൈറായിട്ടുള്ളത്. അതിന്റെ അർത്ഥം, ഒരാൾ ജാഹിലായിട്ട് മരിച്ചു പോകണമെന്നല്ല, ഇൽമില്ലാത്തത് അറിയാത്ത കാര്യം പറയരുത് എന്നുള്ളതാണ്. സഈദ് ബിൻ ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, വൈലുൽ ലിമൻ യഖൂലു ലിമാ ലാ യഅലം ഇന്നീ അഅലം. ഒരുവന് നാശമാണുള്ളത്, അറിയാത്ത കാര്യം അവനോട് ചോദിച്ചാൽ അറിയാത്ത കാര്യത്തെക്കുറിച്ച് അവൻ എന്ത് പറയുന്നു? ഇന്നീ അഅലം, ഞാനതിനെക്കുറിച്ച് അറിവുള്ളവനാണ് എന്ന് അവൻ പറയുന്നു. എന്നിട്ട് അതിൽ പത്തുവ കൊടുക്കുക, അതിൽ കാര്യങ്ങൾ സംസാരിക്കുക. അങ്ങനെയുള്ളവന് നാശം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുത്ത എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൽ നിന്നും ഈ വിഷയത്തിൽ ഒരുപാട് അസറുകൾ വന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അസർ, ഹൈസം ബിനു ജമീൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഷഹിത്തു മാലിക് ഇബ്നു അനസ് സുഇല അൻ സമാഇൻ വഅർബഈന മസ്അല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് 48 മസ്അലകളെ കുറിച്ച് ചോദിച്ചു. ഫഖാല ഫി സിനതൈനി വസലാസീന മിൻഹാ ലാ അദരി. അതിൽ 32 എണ്ണത്തിൽ അദ്ദേഹം പറഞ്ഞു, ലാ അദരി, അറിയില്ല. അദ്ദേഹം പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞു. 48 മസ്അലകൾ ചോദിച്ചപ്പോ 32 മസ്അലകൾക്ക് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ലാ അദരി. ആരാ പറയുന്നത്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മൾ ആലോചിച്ച് നോക്കുക, ദീനിന്റെ ഏതൊരു വിഷയത്തെക്കുറിച്ചും സംസാരിക്കുന്ന ആളുകളാണ് നമ്മൾ. അത് ഭാഷയെക്കുറിച്ചൊന്നും തിരിഞ്ഞിട്ടില്ലെങ്കിലും ഫീലും വായിലും തിരിഞ്ഞിട്ടില്ലെങ്കിലും അത്തരത്തിലുള്ള വിഷയത്തിൽ ഒരു അൽമു നേടിയിട്ടില്ലെങ്കിലും എന്തൊരു വിഷയമുണ്ടോ അവിടെ നമ്മളൊരു അഭിപ്രായം പറയും. അഭിപ്രായം എന്ന് പറഞ്ഞാൽ പോരാ, ആ ദീനിന്റെ കാര്യം നമ്മൾ സംസാരിക്കും, അതിൽ ഫത്വ പറയും. ഏതെങ്കിലും ഒരു കാര്യം ചോദിച്ചിട്ട് അതിൽ സംസാരിക്കാതിരിക്കുക എന്നുള്ളൊരു നിലപാട് തന്നെ ആർക്കുമില്ല. എന്ത് പറഞ്ഞാൽ അതിൽ അവനൊരു അഭിപ്രായം ഉണ്ടോ? ചിലപ്പോ എവിടെയെങ്കിലും കേട്ടതായിരിക്കും, എന്നോ ആരെങ്കിലും എന്തെങ്കിലും ഒരു തലയും വാലയും കിട്ടിയിട്ടുണ്ടാവും, എവിടെയെങ്കിലും വായിച്ചു പോയതായിരിക്കും. അപ്പൊ കൃത്യമായൊരു ധാരണയില്ലാതെ അതിൽ സംസാരിക്കുക എന്നുള്ളത് ചില ആൾക്കാരുടെ പ്രകൃതമാണ്. എന്ത് ചോദിച്ചാലും അതിന് പത്തുവ പറയാ, ആ വിഷയത്തിൽ അഭിപ്രായം പറയാ, അതിൽ ഇന്നതാണെന്ന് പറയാ, അല്ലെങ്കിൽ അത് ഹലാലാണ്, അല്ലെങ്കിൽ അത് ഹലാൽ അത് ഹറാം, അല്ലെങ്കിൽ ഇത് ഷിർക്കാണ് ഇത് ബിദഅത്താണ്. ഇമാം മാലിക്കിനോട് 48 മസാലകളെ കുറിച്ച് ചോദിച്ചപ്പോ 32 എണ്ണത്തിന് അദ്ദേഹം എന്താ പറഞ്ഞത്? ലാദിൽ, എനിക്കറിയില്ല എന്നുള്ളതാണ്. എന്നാ അങ്ങനെ ഒരു വാചകം തന്നെ ചില ആൾക്കാരെ നിഘണ്ടുവിലില്ല. കാരണം എല്ലാവർക്കും ഈ വിഷയത്തില് പത്തുവ പറയണം, സംസാരിക്കണം എന്നങ്ങനെയായി തീർന്നിട്ടുണ്ട് ദീനി എന്നുള്ളത്. വേറൊരു സന്ദർഭത്തിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മസാലയെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. ആ ചോദിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, ലാ അദരി, എനിക്കറിയില്ല. ഫഖീല ലഹു, അവൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ട്, ഇന്നഹാ മസ്അലത്തുൻ ഖഫീഫ സഹില, അത് ചെറിയൊരു വിഷയമല്ലേ, ഇത് വളരെ ലളിതമായ ഒരു ഖഫീഫായ ചെറിയൊരു കാര്യമല്ലേ അത്. ആ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചോദ്യകർത്താവ് ചോദിക്കുകയാണ്. ആ ചോദ്യകർത്താവ് പറയണത്, ഇന്നഹാ മസ്അല ഖഫീഫ സഹില, ഇത്ര ചെറിയൊരു ചോദ്യത്തിന് അറിയില്ല, ഇത് ചെറിയൊരു ചോദ്യമല്ലേ. ഫഗളിബ, ഇത് കേട്ടപ്പോ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ദേഷ്യപ്പെട്ടു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ലൈസ ഫിൽ ഇൽമി ഷൈഉൻ ഖഫീഫുൻ, ഇൽമിൽ എന്തില്ല ഖഫീഫ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമല്ല, അങ്ങനെ ഒരു കാര്യമല്ല. ഇത് അള്ളാഹുവിന്റെ ദീനാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൽ ഖഫീഫായിട്ടുള്ള ഒരു സംഗതിയില്ല. അമാ സമയത്ത് ഖൗലുഹു ജല്ല സനാഉഹു ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ? അള്ളാഹ് ഖുർആനെ കുറിച്ച് പറഞ്ഞത് എന്താ? ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. ഈ ഖുർആനെ കുറിച്ച്, ഈ വഹീനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് എന്താ? ഖൗലൻ സഖീല, അത് ഭാരമുള്ളതാണ്, അത് ഭാരിച്ചതാണ്. ഫൽ ഇൽമു കുല്ലുഹു സഖീല, ഇൽമ് എന്നുള്ളത് മുഴുവനും അത് സഖീലാണ്. വബിഹാസ മാ യുസ്അലു അൻഹു യൗമുൽ ഖിയാമ, പ്രത്യേകിച്ചും ഖിയാമത്ത് നാളിൽ അതിനെക്കുറിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പൊ ഇമാം മാലിക്കിനോട് പറയണത്, അത് ചെറിയൊരു കാര്യമില്ല, അതിനെക്കുറിച്ച് പോലും അറിയില്ലേ എന്നുള്ളതാണ് ചോദ്യം. ആ സന്ദർഭത്തിലാണ് ഇമാം മാലിക് റഹ്മത്തുള്ള അലൈഹിയുടെ മറുപടി. അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാമിൽ ഖഫീഫ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഇല്ല. ദീനി എന്നുള്ളത് വഹിയാണ്. അത് ആര് പറഞ്ഞിരണം? അള്ളാഹ് പറഞ്ഞിരണം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിരണം. കാരണം അതിനെക്കുറിച്ച് ഖിയാമത്ത് നാളിൽ ചോദിക്കപ്പെടും എന്നുള്ളതാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഉണർത്തുന്നത്. ഇമാം മാലിക്കിലും തന്നെ വന്നിട്ടുള്ള മറ്റൊരു സംഭവം, ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ചില ഗ്രന്ഥങ്ങളിൽ, അതേപോലെ തന്നെ ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ ചില ഖുത്തുബകളിൽ, അങ്ങനെ പല ഉലമാക്കളും അവരുടെ ദർസുകളിലൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു സംഭവം എന്താ വെച്ചാല്, ഇമാം മാലിക്കിന്റെ ചരിത്രം പറയുമ്പോൾ ദൂരത്തുനിന്ന് ഒരാൾ വന്നു, വറശല രിവായത്തുകളിൽ കാണാം, ഏതാണ്ട് 6 മാസം യാത്ര ചെയ്തിട്ട് ഇമാം മാലിക്കിനെ കാണുന്നതിന് വേണ്ടി ഒരാൾ വന്നു. അയാൾ വന്നത് വെറുതെ അല്ല, അയാൾക്കൊരു മസാലയെ കുറിച്ച് അറിയണം. കാരണം ഇമാം മാലിക് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയ ആ കാലഘട്ടത്തില് ഇമാമു ദാൽ ഹിജറ എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രഗത്ഭനായ പണ്ഡിതനാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ വിദൂരത്തുനിന്ന് പോലും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ആളുകൾ വരികയാണ്. അങ്ങനെ അദ്ദേഹം ഈ മസാലയെ കുറിച്ച് ചോദിച്ചു. ഫഖാമ ഇന്ദ മാലിക് മാഷാ അല്ലാഹ്, അങ്ങനെ അദ്ദേഹം മാലിക്കിന്റെ അടുത്ത് താമസിച്ചു. സുമ്മ സഅലഹു അൻ ഹാദിഹിൽ മസല ഫഖാൽ ലഹു മാലിക് ലആലം, അങ്ങനെ ആ മസാലയെ കുറിച്ച് ചോദിച്ചപ്പോ ഇമാം മാലിക് പറഞ്ഞു എനിക്കറിയില്ല. അപ്പൊ സലഫുകളുടെ ഒരു രീതി തരുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന അലിമീങ്ങളാണെങ്കിൽ അവരുടെ ദർസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇപ്പൊ ഹജ്ജിന് പോകുമ്പോ, അല്ലെങ്കിൽ ഉംറക്ക് പോകുമ്പോ, മക്കയിലും മദീനത്തൊക്കെ പോകുമ്പോ, റിയാദിലൊക്കെ പോകുമ്പോ, ഷെയ്ഖുമാരുടെ ദർസുകളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്കറിയാം, അവരുടെ പല ക്ലാസുകളിലും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോ മാലം, അല്ലെങ്കിൽ മാസ്മൾ, അല്ലെങ്കിൽ ആതിരി മാതിരി, എനിക്കതിനെക്കുറിച്ച് അറിയില്ല, ഞാനതിനെക്കുറിച്ച് കേട്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാനത് പരിശോധിച്ചിട്ടില്ല, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അതേപോലെ തന്നെ ഇബ്നു ഉസൈമീൻ, ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരുടെയൊക്കെ ദർസുകളിൽ ധാരാളമായിട്ട് കേൾക്കുന്ന ഒരു പദപ്രയോഗമാണത്. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ചിലപ്പോൾ അത് പറയുന്ന ആരും ഉണ്ടാവില്ല, എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളത് ആരും പറയലില്ല. ഏത് ദീനിന്റെ വിഷയമാണെങ്കിലും അതിലൊക്കെ കയറിയിട്ട് ഇടപെടും, അതിലൊക്കെ കയറിയിട്ട് ഫത്വകൾ പറയും, അതിലൊക്കെ കയറിയിട്ട് വിഷയങ്ങൾ സംസാരിക്കും. ഇങ്ങനെ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു അറിവില്ലാതെ, ധാരണയില്ലാതെ, എൽമില്ലാതെ അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് വളരെ ഗൌരവമുള്ള ഒരു സംഗതിയാണ്. അപ്പൊ ഇമാം മാലിക് പറഞ്ഞ എന്താ? എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ഫഖാല, ആ വന്നാൾ പറഞ്ഞു, ഇന്നഹില വലദി അർസലൂനിയിലേക്ക വകൈഫ അഖൂലു ലഹും ഖാല മാലികുല്ലാലം വഅന്ത ഇമാമു ദാൽ ഹിജറ. അദ്ദേഹം പറഞ്ഞു, എന്റെ നാട്ടുകാരൻ എന്നെ അയച്ചത് ഈ വിഷയത്തെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ എന്റെ നാട്ടുകാരോട് പോയിട്ട് എങ്ങനെ പറയും ഇമാം മാലിക്ക് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോ ഇമാം മാലിക് പറഞ്ഞത് എനിക്കറിയില്ല എന്നുള്ളതാണ് ഇമാം മാലിക് പറഞ്ഞത്. ഓ വാൻ ഇമാം ഉദാൽ ഹിജറ, താങ്കളാകട്ടെ, താങ്കൾ അറിയപ്പെടുന്നത് ഇമാം ഉദാൽ ഹിജറ എന്ന പേരിലാണല്ലോ. ചരിത്രത്തിൽ ഇമാം ഉദാൽ ഹിജറ എന്ന പേരിൽ പ്രസിദ്ധനാണ് ആര്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലഹി. അങ്ങനെ ആ പേരിൽ അറിയപ്പെട്ട മഹാനായ താങ്കൾ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഞാൻ എന്റെ നാട്ടുകാരോട് പോയിട്ട് പറയുകയോ? കാല, ഇമാം മാലിക് പറഞ്ഞു, ഇത് ഹബിലേഹിം, നീ നിന്റെ നാട്ടിലേക്ക് പോ. വഖുൽ, അവരോട് പറഞ്ഞേക്ക്, ഇന്നി സഅൽതു മാലികൻ ഫഖാല ലാ അഅലം, അവരോട് നീ പറയേണ്ടത് എന്താ? ഞാൻ മാലിക്കിനോട് ചോദിച്ചു, മാലിക് എന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞു, ലാ അഅലം, എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു എന്നുള്ളത് നിന്റെ നാട്ടുകാരോട് പോയിട്ട് പറയേ എന്നുള്ളത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി വന്ന ആളോട് പറയണം. ഇതായിരുന്നു സലഫുകളുടെ രീതി. യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥ വളരെ മോശമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ തന്നെ സൂചിപ്പിച്ചു. അവസാന കാലഘട്ടത്തിൽ ഉലമാക്കൾ മരണപ്പെടും, പിന്നീട് ജാഹിലിയങ്ങളെ ആളുകൾ നേതാക്കന്മാരായിട്ട് വെക്കും, നേതൃസ്ഥാനത്ത് ജാഹിലിയങ്ങൾ വരും, അവരോട് ജനങ്ങൾ ഫത്വ ചോദിക്കും, അവർക്ക് ഇൽമില്ലാതെ അവർ ഫത്വ കൊടുക്കും. ആ ഹദീസിൽ വന്നത് അങ്ങനെയാണ്. ഇത്തഖദ അന്നാസു റുഊസൻ ജുഹാല ഫസുഇലു ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, അവരോട് മതപരമായ കാര്യങ്ങൾ, ദീനിന്റെ കാര്യങ്ങളെക്കുറിച്ച്, ഖുറാനെ കുറിച്ച്, ഹദീസിനെ കുറിച്ച്, ദീനി വിഷയങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടുമ്പോ ഇൽമില്ലാതെ അവർ ഫത്വ കൊടുക്കും. ഫളല്ലു വഅളല്ലു, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതാ. അങ്ങനെ അവരും വഴിതെറ്റും, അവർ ജനങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യും. ഇന്ന് ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൽമില്ലാതെ ഫത്വ പറയാ, മതം സംസാരിക്കുക, ദീൻ സംസാരിക്കുക, അങ്ങനെ അയാൾ ഹിദായത്തിൽ നിന്ന് തെറ്റും. ആ നാട്ടിലുള്ള മനുഷ്യന്മാർ, ആ രാജ്യത്തുള്ള മനുഷ്യന്മാരെ അയാൾ എന്ത് ചെയ്യും? ലലാലത്തിലേക്ക് കൊണ്ടുപോകും. ഇത് അവസാന കാലഘട്ടത്തിൽ സംഭവിക്കുമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ ഹദീസിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ ദർശിൽ അദ്ദേഹം ഈ കാലഘട്ടത്തിന്റെ അപകടത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. അഖ്തറുമ അലൽ ഉമ്മത്തി അൽ ആന അദ്ദുഹാത്തുൽ ജുഹാൽ. ഈ ഉമ്മത്തിന് ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അപകടം അദ്ദുഹാത്തുൽ ജുഹാൽ, ജാഹിലിയങ്ങളായ പ്രബോധകരാണ്, അവർക്ക് വിവരമല്ല. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അപകടം ഈ വിവരമില്ലാത്ത പ്രബോധകരാണ്. അല്ലദീന ലാ യഅരിഫൂന അൽഇൽമ, അവർക്ക് ഇൽമില്ല. വയദഊന അന്നാസ ബിജഹിലിൻ വദലാലത്തിൻ, എന്നിട്ട് അവരെന്ത് ചെയ്യും? അവരുടെ വിവരമില്ലായ്മ കൊണ്ടും വഴികേടുകൊണ്ടും ജനങ്ങളെ അവര് ക്ഷണിക്കും. ഇങ്ങനെ വിവരമില്ലാത്ത പ്രബോധകരാണ്, ദഅവത്ത് ചെയ്യുന്നവരാണ് ഇന്ന് ഉമ്മത്ത് നേരിടുന്ന ഏറ്റവും വലിയ അപകടം എന്നുള്ളത് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുള്ളയുടെ ദർസിൽ കാണാം. അദ്ദേഹത്തിന്റെ ചില ഖുതുബകളിലും അത് കാണാം. ഇന്നത്തെ ഏറ്റവും വലിയ അപകടം അതാണ്. ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ലാഫത അലൽ ഉലൂമി വാഹിലിഹ അലറു മിന ദുഖലാഇ ഫീഹ വഹും മിൻ ഗൈരി അഹ്ലിഹ. ഇൽമിനും ഇൽമിന്റെ ആളുകൾക്കും പണ്ഡിതന്മാർക്കും ഏറ്റവും വലിയ അപകടം എന്താ? ഈ ദീനിൽ കടന്നുകൂടിയിട്ടുള്ള ആളുകളാണ്. അവർ യഥാർത്ഥത്തിൽ അതിന്റെ അഹലുകാരല്ല. ദീന് സംസാരിക്കേണ്ടത് അതിന്റെ അഹലുകാരായിരിക്കും. ദീന് സംസാരിക്കേണ്ടത്, മതപരമായ കാര്യങ്ങൾ പറയേണ്ടത്, അതിൽ ഫത്വ കൊടുക്കേണ്ടത് അതിന്റെ അഹലുകാരായിരിക്കണം. അത് പറഞ്ഞ ചില ആൾക്കാർക്ക് ദേഷ്യമാണ്. അതെന്താ അങ്ങനെ? കാരണം ദീൻ എല്ലാവർക്കും സംസാരിക്കണം, ഫത്വ എല്ലാവർക്കും കൊടുക്കണം. എന്നാലൊരു ഡോക്ടർ പണി അങ്ങനെയല്ല, അത് ഡോക്ടറെ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഡോക്ടറെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ആർക്കൊരു പ്രശ്നമല്ല. ഒരു എഞ്ചിനീയറുടെ പണി, അത് എഞ്ചിനീയർ ചെയ്യണം, അത് എഞ്ചിനീയറെ ചെയ്യാവൂ, അങ്ങനെയാണ് നമ്മുടെ നാട്ടു നടപ്പ്. അത് പറഞ്ഞാൽ ആർക്കൊരു പ്രശ്നമല്ല. ഏതൊരു തൊഴിലും അങ്ങനെ തന്നെ. എന്നാൽ ദീനിന്റെ കാര്യം അതിന്റെ അഹലുകാരാണ് സംസാരിക്കേണ്ടത്, അത് അതിന്റെ അഹലുകാര് പറയണം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് വലിയ പ്രശ്നമാണ്. ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കണില്ല. അത് അതിന്റെ ആളുകൾ സംസാരിക്കണം. ആരാണോ വിവരമുള്ളത് അതിന്റെ ആളുകൾ സംസാരിക്കണം. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, ചില ആൾക്കാർക്ക് വളഞ്ഞ ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം മദീനത്ത് പോയിട്ട് ഷെയ്ഖുമാരുടെ അടുത്തൊക്കെ പോയിട്ട് ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ട് ദീനിന്റെ കാര്യങ്ങൾ സംസാരിക്കണം എന്നാണോ? അത്തരത്തിലുള്ള അപ്രസക്തമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല. ദീനിന്റെ അഹലുകാരെന്ന് പറഞ്ഞാൽ തിരിഞ്ഞല്ലോ. ഒരു വിഷയം, ആ വിഷയത്തെക്കുറിച്ച് അറിവുണ്ടോ അത് പറയണം. അതാണ് ചെയ്യേണ്ടത്. നിസ്കരിക്കാത്ത ഒരാള് അയാളോട് നിസ്കരിക്കണം എന്ന് പറയാനും മദീനത്തോ മക്കത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് ദുക്തൂർ ഡോക്ടറേറ്റ് എടുത്തു വരണം എന്നുള്ളത് ലോകത്ത് ഇവിടെ ആരും പ്രസംഗിച്ചിട്ടില്ല. കള്ള് കുടിക്കുന്ന ഒരാളോട് കള്ള് കുടിക്കരുത്, അത് ഹറാമാണെന്ന് പറയാൻ അതിന് വലിയ ഷെയ്ഖാകണമെന്നുള്ളത് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തിനും ഏതിനും ദീനി കാര്യങ്ങൾ സംസാരിക്കുക, അതിൽ ഫത്വ പറയുക, അത് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന് പാടില്ല. അയാൾ നന്നായി ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു കാര്യമാണോ? അയാളത് പണ്ഡിതന്മാരോട് ചോദിച്ചിട്ടുണ്ട്, അയാൾ അതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ. ഇൽമു എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ കണ്ടതും കേട്ടതും കീല കാലകളൊന്നല്ല ഇൽമു. അതിനെക്കുറിച്ചുള്ള കൃത്യമായൊരു ധാരണ, അത് ഏത് വിഷയത്തിലാണ് നമുക്കുണ്ടോ, അതിൽ നമുക്ക് 100% ഉറപ്പുണ്ടോ, നമ്മൾ അതിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ടോ, എങ്കിലേ നമുക്ക് ആ കാര്യം മറ്റൊരാളോട് പറഞ്ഞുകൊടുക്കാം. എന്നാൽ സലഫുകളുടെ ഈ നിലപാടിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താ? അപ്പൊ ഇമാം മാലിക്കിനോട് 48 ചോദ്യങ്ങൾ മസലകളെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം 30 ചില്ലാനം മസലകൾക്ക് അദ്ദേഹം പറഞ്ഞ എന്താ? ലാല, എനിക്കതിനെക്കുറിച്ച് അറിവില്ല എന്നുള്ളതാ. ആ ഒരു രീതി ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അതാണ് ഖിയാമത്ത് നാളിന്റെ അടയാളമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതാണ് ഷെയ്ഖ് ഫൗസാൻ പറഞ്ഞത്, ഇന്ന് ഉമ്മത്തിന്റെ ഏറ്റവും വലിയ അപകടം ഈ ജാഹിലിയങ്ങളാണ്. അവരാണ് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്, അവരാണ് ഫിത്നകൾ ഉണ്ടാക്കുന്നത്. ഇന്ന് വലിയ വലിയ ഉലമാക്കൾക്ക് ഇത്തരത്തിലുള്ള ജാഹിലിയങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഫിത്തിനകളും ഫസാദുകളും തീർക്കലാ പണി. അതാണ് പണി. ഇബ്നു ഹസൻ പറഞ്ഞതാണ് ലാ ആഫത്ത് അലൽ ഉലൂമി വഹരിഹ. ആഫത്ത് എന്ന് പറഞ്ഞാൽ അതന്നെ ആപത്ത്, ഏറ്റവും വലിയ ആപത്ത്. ഇൽമിനും പണ്ഡിതന്മാർക്കും ഇന്ന് ഏറ്റവും വലിയ ആപത്ത് എന്താ? അതിന്റെ അഹിലുകാരല്ലാത്ത ആളുകൾ അതിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഫൈന്നഹും യജ്ഹലൂൻ, അവർ വിവരമില്ലാത്തവരാണ്. അദ്ദേഹത്തിന്റെ വാചകാട്ടോ, അവർ വിവരമില്ലാത്തവരാണ്. വയലുന്നൂന അന്നഹും യഅലമൂൻ, അവർ വിചാരിക്കുന്നത് അവർ വിവരമുള്ളവരാണ് എന്നുള്ളതാണ്. വയുഫ്സിദൂൻ, അവർ ഫസാദുണ്ടാക്കുകയാണ്, ഫസാദുണ്ടാക്കുന്നവരാണ്. വയഖദീറൂന അന്നഹും യുസ്ലിഹൂൻ, എന്നാൽ അവർ മനസ്സിലാക്കുന്നത് എന്താണ്? അവർ വിചാരിക്കുന്നത്, അവർ കണക്കാക്കുന്നത് അവർ ഇസ്ലാഹ് നടത്തുന്നവരാണ് എന്നുള്ളതാണ്. എന്നാൽ ഇവർ യഥാർത്ഥത്തിൽ ഫസാദാണ്, ഫിത്തനയാണ് ഉണ്ടാക്കുന്നത്. ഇവരാണ് ഏറ്റവും വലിയ ആപത്ത് എന്നുള്ളത് ആര് പറയണം? ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൽ നിന്നുള്ള റിപ്പോർട്ടിൽ, അദ്ദേഹത്തോട് ചോദിച്ചു, ഇബ്നു ഉമർ അദ്ദേഹത്തെ കുറിച്ച് വിശദീകരിക്കേണ്ടതില്ല, അദ്ദേഹത്തോട് ഒരു കാര്യത്തെ കുറിച്ച് ചോദിച്ചു. ഫഖാല ലാദരി, ഇബ്നു ഉമർ പറഞ്ഞു, എനിക്കറിയില്ല, ആ വിഷയത്തെക്കുറിച്ച് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് നിസ്ഫുൽ ഇൽമി ലാദരി, അറിവിന്റെ പകുതി അതെനിക്കറിയില്ല എന്നുള്ളതാണ്. ഇബ്നു ഉമറിൽ നിന്നുള്ള മറ്റൊരു വായത്തിൽ കാണാം, ഇൽമ് എന്നുള്ളത് മൂന്നെണ്ണാണ്, ഇൽമ് മൂന്നെണ്ണം. അത് ഹദീസായിട്ട് സഹിയായിട്ട് വന്നിട്ടില്ല, എന്നാൽ അത് മൗഖൂഫാണ്. അത് ഖതീബിനെ പോലുള്ള ആളുകൾ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജാമിഉ ബയാനിൽ ഒക്കെ യാത്ര വന്നിട്ടുണ്ട്. ഇൽമ് എന്നുള്ളത് സലാത്ത, മൂന്നെണ്ണമാണ് ഇൽമ് എന്നുള്ളത്. ഏതൊക്കെയാണത്? ആ മൂന്നെണ്ണം ഏതൊക്കെയാണ്? ഒന്ന് കിതാബുൻ നാതിഖുൻ, ഒന്ന് ഖുർആനാണ്. രണ്ട് വസുന്നത്തുൻ മാളിയ, സ്ഥിരപ്പെട്ട സുന്നത്താണ്. വല അതിരി, മൂന്നാമത്തത് അദ്ദേഹം പറഞ്ഞു, ലാ അതിരി, അത് പറയാന്നുള്ളത് മൂന്നാമത്തെ ഇൽമാണ്. ചില ഉലമാക്കൾ പറഞ്ഞു നിസ്ഫുൽ ഇൽമി ലാ അതിരി, അറിവിന്റെ പകുതി എന്താണ്? ലാ അതിരി എന്നുള്ളതാണ്. ഇബ്നു ഉമറിനോട് ചോദിച്ചപ്പോ അദ്ദേഹം എന്താ പറഞ്ഞത്? ലാ അതിരി, എനിക്ക് ആ വിഷയത്തെ കുറിച്ച് അറിയില്ല. ഫഖാല, അയാൾ ആ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതുരീദൂന അൻ തജഅലൂ ളുഹൂറനാ ലകും ജുസൂറൻ ഫീ ജഹന്നം. ഫത്വ കൊടുക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാചകമാണ്. ചോദ്യം ആവർത്തിച്ച ലാ അദ്രി എന്ന് പറഞ്ഞു, എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അറിയില്ല എന്ന് പറയുന്നത് ഇൽമിന്റെ പകുതിയാണ്, അതൊരു കുറച്ചിലല്ല. ഉലമാക്കളുടെ രീതി വരെ അതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വലിയ വലിയ ഉലമാക്കളുടെ ദർശകൾ കേട്ടാൽ ഇപ്പൊ ലജ്നത്ത് ദായിമയുടെ ചില ഫത്വകളിലൊക്കെ കാണാം, ഞങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് മാസങ്ങളോളം പഠിച്ചു, അതിനുശേഷമാണ് ഫത്വ പറയുന്നത്. നമുക്ക് മാസങ്ങളൊന്നും വേണ്ട, ചോദിച്ച ഉടനെ മറുപടി. എന്ത് ചോദിച്ചാലും മറുപടി, എന്ത് ചോദിച്ചാലും. ഇത്തരത്തിലുള്ള മുഫ്തികളാണ്, ഇത്തരത്തിലുള്ള വാഹിലീങ്ങളാണ്, ഇത്തരത്തിലുള്ള റുവൈബിലമാരാണ് ഇന്നത്തെ പ്രശ്നം എന്നുള്ളതാണ് ഉലമാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇൽമിന്റെ ദർസുകളിൽ ഇവരുണ്ടാവില്ല, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഗ്രൂപ്പ് എടുത്ത് നോക്കിയാൽ, ഒരു ഗ്രൂപ്പില് അല്ലെങ്കിൽ ഒരു സംഘത്തെടുത്ത് നോക്കിയാൽ അതിലൊക്കെ മുഫ്തികളായിരിക്കും. ഏതെങ്കിലും ഒരു ദർസിന് സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു ദർസിന് പങ്കെടുക്കുന്ന ആളുകൾ അതിൽ വളരെ കുറവായിരിക്കും. എന്നാൽ അവരൊക്കെ മുഫ്തികളായിരിക്കും. ഏത് കാര്യങ്ങൾ ദീനിന്റെ ചോദിച്ചു നോക്കിയാൽ അതിലൊക്കെ അവരുത്തരം പറയും. ഏതെങ്കിലും ഒരു ഷെയ്ഖിന്റെ ദർസിനോ അല്ലെങ്കിൽ ഒരു ഇൽമിന്റെ മജ്ലിസിലോ ഇവരെ കാണൂല. എന്നാൽ ഫത്വ പറയുന്നിടത്ത് അവരുണ്ടാവും. അത് ഹലാൽ, അത് ഹറാം, അവൻ മുശ്രിക്ക്, അവൻ കാഫിർ, അത് ഷിർക്ക്, അത് ബിദ്അത്ത്, അവൻ മുബ്തദിയ, അത് പാടില്ല, അത് ശരിയല്ല, അത് പറ്റില്ല. എന്നാൽ ഒരു ദർസില് ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവില്ല, അവിടെ അവര് ഹാജറല്ലായിരിക്കും. ഇങ്ങനെ ഒരു ദർസോ ഇങ്ങനെ ഇൽമോ ഇത് പഠിക്കാനൊന്നും ഒരു താല്പര്യം ഉണ്ടായിരിക്കില്ല. അവർക്ക് പണി ഫത്വ കൊടുക്കും. ഇങ്ങനെയുള്ള ചില ആളുകളെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അയാളോട് ചോദിക്കുന്നത് എന്താ? ആ തുരീദൂന, നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? അൻ തജ്അലു ളുഹൂറന, ഞങ്ങളുടെ മുതുകുകളെ ആക്കി തീർക്കാൻ, ലക്കും നിങ്ങൾക്ക് വേണ്ടി, ജുസൂറൻ ഫി ജഹന്നമ, നരകത്തിലെ പാലങ്ങളാക്കി തീർക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അൻ തഖൂലു, അദ്ദേഹം പറയണേ നാളെ പരലോകത്ത് വന്നിട്ട് നിങ്ങൾ പറയും അഫ്താന ബിഹാദ ഇബ്നു ഉമർ, ഞങ്ങൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഇബ്നു ഉമർ ഞങ്ങൾക്ക് ഫത്വ നൽകിയത് കൊണ്ടാണ് എന്ന് നാളെ പരലോകത്ത് നിങ്ങൾ ഞങ്ങളോട് വന്നിട്ട് നിങ്ങൾ അവിടെ വെച്ചിട്ട് അള്ളാഹുവിനോട് പറയും അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ അമല് ചെയ്തത്, എന്നിട്ട് അങ്ങനെ തെറ്റായി ഫത്വ നൽകിയത് നാളെ ഞങ്ങളെ നരകത്തിലെ പാലമാക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്. ഇത് ഇബ്നു മുബാറക്കിന്റെ സുഹൃത്തില് ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതായിരുന്നു സലഫുകളുടെ സൂക്ഷ്മത. അബാ ഹുസൈൻ റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഇന്നഹദക്കും ലയഫ്തി ഫിൽ മസ്അല, നിങ്ങളൊക്കെ മസ്അലകളിൽ നിങ്ങളൊക്കെ ഫത്വകൾ കൊടുക്കുന്നു, നിങ്ങളടുത്ത് ഒരു വിഷയം വന്നാൽ നിങ്ങളത് പറഞ്ഞു കൊടുക്കണം, നിങ്ങളാ വിഷയത്തിൽ ഫത്വ കൊടുക്കണം. വലൗ വറദത്ത് അലാ ഉമർ ഇബ്നിൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലജമഅലഹ അഹ്ല ബദരിൻ, ഈ ഒരു മസ്അല അത് മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിരുന്നുവെങ്കിൽ അദ്ദേഹം ബദറിലെ ആളുകളെ മുഴുവനും ഒരുമിച്ച് കൂട്ടുമായിരുന്നു. എന്തിനാ ബദറിൽ പങ്കെടുത്ത ആളുകളെ ഒരുമിച്ച് കൂട്ടുന്നത്? എന്നിട്ട് ആ വിഷയത്തെക്കുറിച്ച് അവരോട് ചോദിച്ചിട്ടാണ് ഉമർ അതിനെക്കുറിച്ച് പറഞ്ഞെടുക്കുക. വേറെയും ചരിത്രത്തിൽ കാണാം. ഇത് ബൈഹക്കിന്റെ സുനൽ കുബ്രയിൽ ഉദ്ധരിച്ചൊരു സംഭവമാണ്. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഇത്തരം മസ്അല വരുന്നു, നിങ്ങൾ അതിന് ഫത്വ കൊടുക്കുന്നു. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഈ മസ്അല വന്നിരുന്നെങ്കിൽ, അദ്ദേഹത്തോടായിരുന്നു ഈ ചോദ്യം വന്നിരുന്നെങ്കിൽ, അദ്ദേഹം എന്ത് ചെയ്യും? ബദറിൽ പങ്കെടുത്ത സഹാബികളെ വിളിച്ചു കൂട്ടിയിട്ട് അതിനെക്കുറിച്ച് ചോദിക്കും. എന്നിട്ടാണ് അദ്ദേഹം അതിന് മറുപടി കൊടുക്കുമായിരുന്നുള്ളൂ എന്നുള്ളത് അദ്ദേഹം പറയണം. ഇതായിരുന്നു മുൻഗാമികളുടെ രീതി. റബിയ റഹ്മത്തുല്ലാഹി അലൈഹി, റബിയ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു, മാ യുബ്കീക്, എന്താണ് താങ്കളെ കരയിപ്പിച്ച കാര്യം? വർത്ത അലിബുക്കാഹി, അദ്ദേഹം ഏങ്ങി ഏങ്ങി കരയാണ്. ഫഖാലഹു ആ മുസീബത്തുൻ ദഖലത്ത് അലൈക, എന്തെങ്കിലും മുസീബത്തുള്ളത് കൊണ്ടാണോ ഇങ്ങനെ തേങ്ങി തേങ്ങി കരയുന്നത്? ഫഖാല, അദ്ദേഹം പറഞ്ഞു, ലാ, അല്ല, വലാകിൻ സ്തുഫ്തിയ മല്ലാ ഇൽമ ലഹു, എന്താ കാരണം? ഇൽമില്ലാത്തവർ ഫത്വ ചോദിക്കപ്പെടുന്നു, അവർ ഫത്വകൾ പറയുന്നു. വലഹറ ഫിൽ ഇസ്ലാമി അംറുൻ അളീം, ഇത് ഒരു വല്ലാത്ത ഒരു വമ്പിച്ച കാര്യം തന്നെയാണ് ഇസ്ലാമിൽ. ഇങ്ങനെ ജാഹിരിങ്ങളോട് ഫത്വ ചോദിക്കപ്പെടുന്ന അവർ ഫത്വ കൊടുക്കുന്നു. ഖാല റബിയ, എന്നിട്ട് റബിയ പറഞ്ഞു, വല ബഅദു മൻ യുഫ്തിഹാ ഹുനാ അഹക്കു ബിസ്സിജ്നി മിന സുറാഖ്, ഇവിടെ ഫത്വ കൊടുക്കുന്ന ചില ആൾക്കാരുണ്ട്, അവരെ പിടിച്ചിട്ടാണ് ജയിലിലടക്കേണ്ടത്. കള്ളന്മാരെ പിടിച്ച് ജയിലിലടക്കുന്നതിനേക്കാൾ അർഹമായിട്ടുള്ളത് ഈ മുഫ്തികളെ പിടിച്ചിട്ട് ജയിലിലടക്കലാണ്. റബിയ ചില്ലറക്കാരനല്ല, താബിയാണ് അദ്ദേഹം, താബിഈ പണ്ഡിതനാണ്, താബിഈയാണ്, സഹാബികളിൽ നിന്ന് ഇൽമു സ്വീകരിച്ച ആളാണ്, ഇമാമാണ്, ഹാഫിളാണ്. റബിയത്ത് ബിൻ അബി അബ്ദുറഹ്മാൻ ഹിജറ വർഷം 136 അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താ? ഈ നാട്ടിലുള്ള കള്ളന്മാരെ കൊള്ളക്കാരെ പിടിച്ച് ജയിലിലടക്കുന്നതിനേക്കാൾ അർഹമായിട്ടുള്ളത് എന്താണ്? ചില ഫത്വ കൊടുക്കുന്ന ആളുകളെ പിടിച്ചിട്ട് ജയിലിലടക്കുന്നതാണ് എന്നുള്ളത് അദ്ദേഹം അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് ഇബിൻ അബ്ദുൽ ബർ ജാമി ബയാനില് ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇമാം ബിസി റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ലൗ സകത മല്ലായദരി ലസ്തറാഹ വഅറാഹ വഖല്ലൽ ഖതവ വകസറ സ്വവാബ്. അദ്ദേഹം പറഞ്ഞത് എന്താ? വിവരമില്ലാത്തവൻ മിണ്ടാതിരുന്നിരുന്നെങ്കിൽ, ലസ്തറാഹ വഅറാഹ, അവനും ആശ്വാസമാകുമായിരുന്നു, ജനങ്ങൾക്കും ആശ്വാസമാകുമായിരുന്നു, അവനും അത് ആശ്വാസമുണ്ടാക്കുമായിരുന്നു, ജനങ്ങൾക്കും ആശ്വാസമുണ്ടാക്കുമായിരുന്നു. വഖല്ലൽ ഖത, തെറ്റുകളും അബദ്ധങ്ങളും വളരെ കുറയുമായിരുന്നു. വഖസുറ സ്വവാബ്, ശരി അത് വർദ്ധിക്കുമായിരുന്നു. തഹ്രീബുൽ കമാലിൽ ഉദ്ധരിച്ചതായിട്ട് അത് കാണാം, ഇമാം ബിസിയുടെ വാചകമായിട്ട്. അപ്പം വിവരമില്ലാത്തവൻ മിണ്ടിരുന്നെങ്കിൽ അത് അവന് റാഹത്താകുമായിരുന്നു, മറ്റുള്ളവർക്കും അത് സുഖപ്രദമാകുമായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള ആളുകളാണെന്ത്? പ്രശ്നക്കാരി എന്നർത്ഥം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അസറിൽ കാണാം, മൻ കാന ഇൻദഹു ഇൽമുൻ ഫലിഖുൽ ബിഹി, ഇൽമുള്ള ഒരുത്തനാണോ അവനോട് ചോദിച്ചാൽ അവൻ അത് പറയട്ടെ, വമൻ ലം യകുൻ ഇൻദഹു ഇൽമുൻ, അവന്റെ അടുത്ത് അതിനെ കുറിച്ച് ഇൽമില്ലെങ്കിൽ, ഫലിഖുൽ, അവൻ പറയട്ടെ, അല്ലാഹു അഅലം. നിങ്ങളത്തെ ആളുകൾ തെരഞ്ഞുക്കിയാൽ കാണില്ല, ഞാൻ പറയുന്നത് വലിയ വലിയ ഉലമാക്കളെ കുറിച്ചല്ല, ഉലമാക്കളല്ലാത്ത നേരത്തെ പറഞ്ഞ പോലെ ചില ആൾക്കാരുണ്ടല്ലോ, ഇതിന്റെ അഹലുകാരല്ലാത്ത ചില ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം എൽമു നേടുക എന്നുള്ളത് അവരുടെ നിഘണ്ടുവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് അത് പറ ഇത് പറ, അതങ്ങനെ ഉണ്ടെന്ന് പറ, ഇതിങ്ങനെ ഉണ്ടെന്ന് പറ, അത് ഹറാമ്, ഇത് ഹലാല്, അത് ശരിയാവില്ല, അത് തെറ്റാണ്, അത് പലിശയാണ്, അത് മറ്റതാണ്, ഇതാണ് അവരുടെ പണി, ഇതാണ് അവരുടെ പണി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ തന്നെ കിബാറായ അദ്ദേഹം പറയണത്, അറിവുണ്ടെങ്കിൽ അത് അവന് പറയട്ടെ, അറിവില്ലെങ്കിൽ അല്ലാഹു അഅലം എന്ന് പറയട്ടെ. അദ്ദേഹത്തിൽ നിന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള മറ്റൊരു അസറി, മൻ അഫ്തന്നാസ ഫീ കുല്ലി മാ യസ്അലൂനഹു അൻഹു ഫഹുവ മജ്നൂൻ, ചോദിക്കുന്നതിനെല്ലാം ഫത്വ കൊടുക്കുന്നവൻ മജ്നൂനാണ്, ഭ്രാന്തനാണ്, ബുദ്ധിയില്ലാത്തവനാണ്. മനസ്സിലാക്കിക്കോളി, വലിയ വലിയ ആലിമ്യങ്ങളും ചോദിച്ചു കാണി, അവർ പറയും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകാന്ന് പറയും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ക്ലാസ് കഴിഞ്ഞപ്പോ പറഞ്ഞുതരാന്ന് പറയും. എന്നാ വേറെ ചില ആളുകളോട് ചോദിച്ചു നോക്കാണ്, എന്ത് ചോദിച്ചാലും ആൻസർ റെഡിയാണ്. ഒരു അറബി എടുത്തിട്ട് ആ പേജ് ഒന്ന് വായിച്ചാന്ന് പറഞ്ഞാൽ അതൊന്നും ചിലപ്പോൾ വായിച്ചാൽ അറിഞ്ഞോളണമെന്നില്ല. നിസ്കാരത്തിൽ അത്തഹിയാത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാന്ന് പറഞ്ഞാൽ അതറിഞ്ഞോളണമെന്നൊന്നുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഷുറൂത്തുകൾ എന്ന് പറഞ്ഞാന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഷുറൂത്തുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഷുറൂത്തുകൾ അറിയില്ല. എന്നാൽ ദീനിന്റെ എല്ലാ കാര്യങ്ങളും അവനെ സംസാരിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞത്, ചോദിക്കുന്നതിനെല്ലാം ഫത്വ കൊടുക്കുന്നവൻ മജ്നൂനാണ്, ഇതിന്റെ വാചകല്ല, അവൻ ഭ്രാന്തനാണ്, അവൻ ബുദ്ധിയില്ലാത്തവനാണ് എന്നുള്ളതാണ്, ബുദ്ധിയില്ലാത്തവനാണ് എന്നുള്ളതാണ് ആര് പറഞ്ഞത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞത്. ഇത് ഇബ്നു ഖയ്യിം അദ്ദേഹത്തിന്റെ ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ എന്നുള്ള ഗ്രന്ഥത്തിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഈ പറഞ്ഞിട്ടുള്ള വാചകങ്ങളൊക്കെ അദ്ദേഹം അതിൽ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി മറ്റൊന്ന്, ഇമാം ഷാബി റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തോട് ചോദിച്ചു ഒരു മസലയെ കുറിച്ച്, അദ്ദേഹത്തോട് ചോദിച്ചു. ഷാബി, ഷാബിയെ കുറിച്ച് അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല, പ്രഗത്ഭനാണ്, ഹാഫിളാണ്, ഇമാമാണ്. സുഹൈല ഷാബി അൻഷയൻ, ഒരു കാര്യത്തെ കുറിച്ച് അദ്ദേഹം ചോദിക്കപ്പെട്ടു, വഖാൽ, അദ്ദേഹം പറഞ്ഞു, ലാദിരി, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഫഖീല ലഹു, അങ്ങനെ അദ്ദേഹത്തോട് പറയപ്പെട്ടു, അമാ തസ്തഹി അൻ തഖൂല ലാദിരി വ അൻത ഫഖീഹുൽ ഇറാഖ്, ലജ്ജല്ലേ അറിയില്ല എന്ന് പറയാൻ. ഇന്ന് അറിയില്ല എന്ന് പറയുന്നത് ഒരു കുറച്ചിലായിട്ടാണ് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, താങ്കൾ എന്താ പറഞ്ഞത്, വ അൻത ഫഖീഹുൽ ഇറാഖ്, ഇറാഖിലെ പണ്ഡിതനല്ലേ താങ്കൾ, എന്നിട്ട് ഈ കാര്യത്തെക്കുറിച്ച് അറിയില്ല എന്ന് പറയാൻ, ലാതിരി എന്ന് പറയാൻ ലജ്ജല്ലേ, ലജ്ജിക്കുന്നില്ലേ? ഫഖാല ഇമാം ഷാബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറുപടി, ലാകിന്നൽ മലായികത ലം തസ്തഹി ഇദ് ഖാലത്ത് സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം എന്ന് പറയാൻ മലക്കുകൾ ലജ്ജിച്ചിട്ടില്ല. പിന്നെണ്ടോ ഞാൻ അത് പറഞ്ഞപ്പോ മലക്കുകൾ പോലും ലജ്ജിച്ചിട്ടില്ല. ഇതാണ് സലഫുകളുടെ രീതി, ഇതാണ് കിബാറുകളുടെ രീതി, ഇതാണ് അഹ്ലു സുന്നയുടെ ശരിയായ ഉലമാക്കളുടെ രീതി. അത് അതിന്റേതായ അഹലുകാര് പറയണം, ഇല്ലെങ്കിൽ അത് ചോദിച്ച് പഠിക്കണം, ചോദിച്ചത് മനസ്സിലാക്കണം, കൃത്യമായ ധാരണ ഉണ്ടെങ്കിലേ പറയാവൂ. അപ്പൊ ഇമാം ഷാബി പറഞ്ഞെന്ത്, മലക്കുകൾ പറഞ്ഞെന്താ, സുബ്ഹാനക, അള്ളാഹിനോട് പറഞ്ഞല്ലോ, അള്ളാഹുവേ നീ എത്ര പരിശുദ്ധൻ, ലാ ഇൽമ ലനാ, ഞങ്ങൾക്ക് ഇൽമില്ല, ഇല്ലാ മാ അല്ലംതനാ, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതല്ലാതെ, ഇന്നക അൻതൽ അലീമുൽ ഹകീം എന്ന് പറയാൻ മലക്കുകൾ ലജ്ജിച്ചിട്ടില്ല. ഇത് ഇബ്നു ഖയ്യിം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തില് ഉദ്ധരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നു, അങ്ങനെ പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ് അയ്യുൽ ബുൽദാനി ഷർറുൻ, ഏറ്റവും മോശപ്പെട്ട സ്ഥലം ഏതാണ്, ഏറ്റവും മോശപ്പെട്ട നാട് ഏതാണ്? ഫഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാദിരി, എനിക്കറിയില്ല. വഹി കിട്ടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാദിരി, ലാദിരി. ചോദ്യം എന്താണ്? ഏറ്റവും മോശപ്പെട്ട സ്ഥലം, ഷർറായ സ്ഥലം. ലാദി ഫലമ്മാ ജാഅഹു ജിബ്രീൽ അലൈഹിസ്സലാം, അങ്ങനെ വഹയും കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ജിബ്രീലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോട് ചോദിച്ചു, അയ്യുൽ ബുൽദാനി ഷർറുൻ, നാടുകളിൽ ഷർറായ നാട് ഏതാണ്? ആരാണ് ചോദ്യം? വഹയിന്റെ മലക്കാണ് ജിബ്രീൽ. ജിബ്രീലിനോടാണ് ചോദ്യം. നബിനോട് ചോദിച്ചത് നബി ജിബ്രീലിനോട് ചോദിച്ചു. ജിബ്രീൽ എന്ത് പറഞ്ഞു? ആൻസർ കൊടുത്തോ? ജിബ്രീൽ പറഞ്ഞു, ലാദി, എനിക്കറിയില്ല. ദീനിന്റെ കാര്യമാണ്. ഉലമാക്കൾ പറഞ്ഞു, ഒരാളൊരു കാര്യം ദീന് പറയാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു ധാരണ. ഒരു കാര്യം ഹലാലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാ കാര്യം ഹലാലാക്കിയിട്ടുണ്ടെന്നല്ലേ. ഒരാൾ നമ്മളോട് കാര്യം ചോദിച്ചു, ഒരു ദീനിന്റെ വിഷയം ചോദിച്ചു, നമ്മൾ പറഞ്ഞത് ഹലാലാണെന്ന് പറഞ്ഞു. ഹലാലാണെന്ന് നമ്മൾ അയാളോട് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അള്ളാ അത് ഹലാലാക്കിയിട്ടുണ്ടെന്നല്ലേ. അത് ഹലാലാക്കിയിട്ടില്ലെങ്കിലോ? അള്ളാ ഹറാമാക്കിയതിനെ നമ്മൾ ഹലാലാക്കി. ഇതിന്റെ ഗൗരവമാണത്. അതുകൊണ്ടാണ് ഇബ്നു ഉമർ എന്ത് പറഞ്ഞത്? നരകത്തിന്റെ, ഞങ്ങളെ മുതുകുകളെ നരകത്തിന്റെ പാലാക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത്. ഞാനൊരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞു, അതിന്റെ അർത്ഥം എന്താ? അള്ളാ അത് ഹറാമാക്കിയിട്ടുണ്ട്, അവന്റെ റസൂൽ അത് ഹറാമാക്കിയിട്ടുണ്ടെന്നല്ലേ. എന്നോടൊരു കാര്യം ചോദിച്ചു, ഞാൻ പറഞ്ഞു ഏയ് അത് പറ്റൂല എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? അള്ളാ പറഞ്ഞിട്ടുണ്ട് പറ്റൂല, റസൂല് പറഞ്ഞിട്ടുണ്ട് പറ്റൂല എന്നല്ലേ എന്റെ അർത്ഥം. അപ്പൊ അത് പറ്റുന്നാണെങ്കിലോ? ഇതാണ് നരകം. ഇതിനെക്കുറിച്ചാണ് ഖുർആൻ എന്ത് പറഞ്ഞത്? നിങ്ങളുടെ നാവ് പറയുന്നതിനനുസരിച്ച്, നിങ്ങളുടെ നാവ് വിശേഷിപ്പിക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് പറയരുത്? ലാ തഖൂലു, വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്‌ലിലെ 116-117 വലാ തഖൂലു ലിമാ തസിഫു അൽസിനതകുമുൽ കദീബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാമുൻ ലിതഫ്തറു അലല്ലാഹിൽ കദീബ എന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത്. നിങ്ങൾക്ക് തോന്നുന്നതിനനുസരിച്ചിട്ട് കളവ് പറഞ്ഞുകൊണ്ട് ഈ കാര്യം ഹലാൽ, ഈ കാര്യം ഹറാം എന്നുള്ളത് നിങ്ങൾ പറയരുത്. അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചുകൊണ്ട് ഇത് ഹലാൽ, ഇത് ഹറാം, ഇത് ബിദ്അത്ത്, ഇത് ശിർക്ക്, അല്ലെങ്കിൽ അവൻ മുബ്തദി, ഈ രൂപത്തിൽ. അപ്പൊ അദ്ദേഹം പറയണത് അതാണ് അതിന്റെ ഗൌരവം. അപ്പൊ നമ്മൾ വായിച്ചു വന്നിരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം എന്താ പറഞ്ഞു? ലാദിരി, എനിക്കതിനെ കുറിച്ച് അറിയില്ല. ഞാനെന്ത് ചെയ്തോളാം? ഇത് അള്ളാഹിനോട് ചോദിച്ചോളാം. അള്ളാഹുവാണ് മുഫ്തി, റസൂലാണ് മുഫ്തി. ആ റസൂലിന് എന്തെങ്കിലും പറയണമെങ്കിൽ വഹയി കൊണ്ടുവന്ന് കൊടുക്കണം, വഹയി കിട്ടണം. ഖുർആനിൽ എത്രയോ ചോദ്യങ്ങൾ, ദുൽഖർനൈനിനെ കുറിച്ച് നബി വെയിറ്റ് ചെയ്യാണ്, അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് വെയിറ്റ് ചെയ്യാണ്, ഇങ്ങനെ ഓരോന്നിനെ കുറിച്ച് നബിനോട് ചോദിക്കുമ്പോൾ വഹയി വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. വഹയി കിട്ടുന്ന പ്രവാചകന് പോലും അള്ളാഹുവിന്റെ ദീനിൽ തോന്നുന്നതിനനുസരിച്ച് ഹലാലും ഹറാമും അല്ലെങ്കിൽ പറയാനുള്ള കാര്യങ്ങൾ സംസാരിക്കാനുള്ള അവകാശമല്ല എന്നിട്ടാണ് നമ്മള് അതിൽ കയറ്റത്. അങ്ങനെ ജിബ്രീൽ എന്ത് ചോദിച്ചു? ജിബ്രീൽ പറഞ്ഞു, ഞാൻ റബ്ബിനോട് ചോദിക്കട്ടെ. ഫൻതലഖ ജിബ്രീലു, അങ്ങനെ ജിബ്രീൽ പോയി. ഫമക്കസമാശ അല്ലാ, അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ചത്ര സമയമായി. സുമ്മജാ, ജിബ്രീൽ വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്, മുഹമ്മദ്, ഇന്നക സഅൽതനി, നീ എന്നോട് ചോദിച്ചല്ലോ. അയ്യുൽ ബുൽദാനി ഷർറുൻ, ഏതാണ് ഷർറായിട്ടുള്ളത്? ഫഖുൽത ലാദിരി, ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞല്ലോ. വഇന്നി സഅൽതു റബ്ബി അസ്സ വജല്ല, ഞാൻ റബ്ബിനോട് അതിനെ കുറിച്ച് ചോദിച്ചു. റബ്ബ് പറഞ്ഞിരിക്കുന്നു, അസ്വാഖുഹ, ആ നാട്ടിലെ അങ്ങാടികളാണ് എന്ന് റബ്ബ് പറഞ്ഞിരിക്കുന്നു. സ്വഹീഹായിട്ടുള്ള ഹദീസാണ്, നമ്മൾ പല സന്ദർഭത്തിലും ഇത് കേട്ടിട്ടുണ്ടാവും, ഹദീസാണ്. അപ്പൊ റസൂലുള്ള പറയുന്നു എനിക്കതിനെ കുറിച്ച് അറിയില്ല, ജിബ്രീൽ പറയുന്നു എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം അബ്ദുറഹ്മാൻ ബിൻ അബീലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം, അബ്ദുറഹ്മാൻ ബിൻ അബീലയില റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നു, അദ്റക്തു ഇശ്രീന വമിയ മിനൽ അൻസ്വാരി അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, സ്വഹാബികളുടെ, അൻസ്വാറുകളിൽപ്പെട്ട സ്വഹാബികളിൽ നിന്നും 120 സ്വഹാബികളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. യുസ്അലു അഹദുഹും അനിൽ മസ്അല, അവരോട് മസ്അലകൾ ചോദിക്കും, ചോദിക്കപ്പെടുന്നു. ഫയർദുഹ ഹാദ ഇലാ ഹാദ വഹാദ ഇലാ ഹാദ ഹത്താ തർജിഅ ഇലൽ അവ്വൽ, ഈ ഒരു രീതി തന്നില്ല. എന്താ പറഞ്ഞത്? അൻസ്വാറുകളിൽപ്പെട്ട 120 ആളുകളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവരോട് ആളുകൾ മസ്അല ചോദിച്ചിട്ട് വരും, അവരെന്ത് പറയും? അവനോട് ചോദിക്കും. ആ സ്വഹാബി എന്ത് പറയും? മറ്റവനോട് ചോദിക്കും. മറ്റേ സ്വഹാബി എന്ത് പറയും? ഇന്നാളോട് ചോദിക്കും. അവസാനം ആദ്യം ചോദിച്ച ആളുടെ അടുത്തേക്ക് തന്നെ ആ ചോദ്യത്തും. കാരണം എന്താ? അത്രത്തോളം അവര് ഫത്വ പറയുന്നതിനെ അവര് ദീൻ സംസാരിക്കുന്നതിന് അവർ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇൽമ് മറച്ചുവെച്ചു എന്നുള്ള കുറ്റമില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ സംസാരിക്കുമായിരുന്നില്ല. അങ്ങനെ ഒരു കുറ്റം ഉണ്ടല്ലോ ഇൽമ് മറച്ചേക്കുക എന്നുള്ളത്, പാടില്ലല്ലോ. അതിൽ അങ്ങനെ ഒരു കുറ്റം ഞങ്ങൾക്ക് കിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇത്രത്തോളം പോലും സംസാരിക്കുമായിരുന്നില്ല. അത്രത്തോളം സൂക്ഷ്മത ദീൻ സംസാരിക്കുന്നിടത്ത് സലഫുകൾക്കുണ്ടായിരുന്നു. അപ്പൊ ഒരാളോട് ചോദിച്ചാൽ എന്താ പറയും? അത് എന്നാളോട്. അത് പണ്ഡിതന്മാരുടെ രീതിയാണ്. ചിലപ്പോൾ അയാൾക്ക് അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാകും, എന്നാൽ എന്താ പറയും, എന്നേക്കാൾ അറിവുള്ളവൻ അവനോട് ചോദിക്കുന്നു പറയും. അതാണ് അതിന്റെ രീതി. കാരണം അവര് ചോദിക്കുന്നത് ആ കൂട്ടത്തിലെ സഹാബികളുടെ കൂട്ടത്തിൽ തന്നെ കിബാറിനോടായിരിക്കും അവർ ചോദിക്കുന്നത്. അല്ലെങ്കിൽ താബിഈങ്ങളാണെങ്കിൽ അവരുടെ കൂട്ടത്തിലെ കിബാറിനെ കണ്ടാൽ അവർ അവരോടാണ് ചോദിക്കുക. അവസാനം കറങ്ങിത്തിരിഞ്ഞ ചോദ്യം ആദ്യം ചോദിച്ച ആളുകൾക്ക് തന്നെ എത്തും. അത്രത്തോളം സൂക്ഷ്മത അവർ കാണിച്ചിരുന്നുള്ളത്. നമ്മളോടൊക്കെ ഒരു ചോദ്യം കിട്ടാൻ വേണ്ടി കാത്തിരിക്കാം. നമ്മൾ ആൻസർ റെഡിയാണ്. ഏത് കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും ശൈഖ് ഫൗസാൻ എന്ന് ഒന്നുമല്ല. അവരൊക്കെ ചിലപ്പോൾ ലാദിരി എന്ന് പറയുന്ന ആൻസറിന് ഇവിടെ അങ്ങനെ ആൻസർ പറയുന്നുണ്ടാവും. ചില ആളുകൾ അവരങ്ങനെ ഉത്തരം കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ഇവരുണ്ടാക്കുന്ന ഫിത്തിനകള് ചെറുതല്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ഇമാം മാലിക് എന്ത് പറഞ്ഞത്, അതിൽ വലിയ കാര്യമെന്നോ ചെറിയ കാര്യമെന്നോ ഒന്നുമില്ല. ദീനിന്റെ കാര്യത്തിൽ ഒക്കെ ദീനാണ്. അത് ഹലാല് പറഞ്ഞാലും ഹറാം പറഞ്ഞാലും ഷിർക്കിനെ പറ്റി പറഞ്ഞാലും ബിദഅത്തിനെ പറ്റി പറഞ്ഞാലും ഒക്കെ അങ്ങനെ തന്നെ. ഇബ്നു അവ്വൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയണത്, ഞാൻ ഖാസിം ഇബ്നു മുഹമ്മദിന്റെ അടുത്ത് ആയിരുന്നു. ആ സന്ദർഭത്തിൽ ഒരാൾ വന്നു, ഫസഅലഹു അൻ ഷൈഇൻ, അദ്ദേഹത്തോടൊരു വിഷയത്തെ പറ്റി ചോദിച്ചു. ഖാസിം ഇബ്നു മുഹമ്മദ് അദ്ദേഹത്തോട്. فقال القاسم قاسم പറഞ്ഞു, لا احسنه എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. فجعل الرجل يقول اني دفعت اليك لا اعرف غيرك. ആളുകൾ എല്ലാം കൂടി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്, എനിക്ക് വേറെ ഒരാൾ അറിയില്ല. എല്ലാരും പറഞ്ഞു നിങ്ങളാണ് പണ്ഡിതൻ, നിങ്ങളോട് ചോദിച്ചാൽ അതിന്റെ ഉത്തരം കിട്ടും. അങ്ങനെയാണ് ഞാൻ താങ്കളുടെ അടുത്തേക്ക് വന്നത്, എനിക്ക് വേറെ ഒരാൾ അറിയില്ല. فقال القاسم قاسم رحمه الله പറഞ്ഞു, لا تنظر الى طول لحيتي വക്കസറത്തി നാസി ഹൗലി വല്ലാഹി മാ അഹ്സൻ. അദ്ദേഹത്തിന് മറുപടി കണ്ടോ, എന്റെ താടിന്റെ നീട്ടം നോക്കണ്ട, എന്റെ കൂടെ എന്റെ ചുറ്റിലും ഇരിക്കുന്ന ഈ ജനാവലി അതിനെയും നീ നോക്കണ്ട. ലാ അഹ്സനുഹു, എനിക്കറിയില്ല. അദ്ദേഹത്തിന് മറുപടി ഏതാണ്, എന്റെ താടിന്റെ നീട്ടം നോക്കണ്ട, എന്റെ ചുറ്റും കൂടിയിരിക്കുന്ന ജനങ്ങളുടെ ആധിക്യം നീ നോക്കണ്ട, എനിക്കതിന്റെ ഉത്തരം അറിയില്ല. അതിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം കാണാം, ഫഖാല ഖാസിം قاسم رحمه الله عليه പറഞ്ഞു, والله الا ان يقطع لساني احب الي من ان اتكلم بما لا علم لي به. എനിക്ക് അറിയില്ലാത്ത ഒരു കാര്യം സംസാരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ നാവ് അതാണ് മുറിച്ചു കളയുന്നതാണ്. ഇതാണ് ഇതിന്റെ ഗൗരവം. ദിബിൻ അബ്ദുൽ ബർ ഉദ്ധരിച്ചിട്ടുണ്ട് ജാമിയ ബയാനിൽ, എനിക്കറിയില്ലാത്തൊരു കാര്യം, നന്നായിട്ട് കേട്ടോ, എനിക്കറിയില്ലാത്തൊരു കാര്യം അത് ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ എനിക്ക് നല്ലതെന്താണ്, എന്റെ നാവ് അത് ഛേദിക്കപ്പെടലാണ്. അഹബ്ബു ഇലയ്യ, എനിക്കിഷ്ടം, എന്നിലേക്ക് ഏറ്റവും ഇഷ്ടം. മിൻ അൻ അതകല്ലമ ബിമാ ലാ ഇൽമ ലീബി, എനിക്കറിവില്ലാത്തൊരു കാര്യം അത് പറയുന്നതിനേക്കാൾ, അത് സംസാരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം അതാണ്. ഇതാണ് സലഫുകളുടെ രീതി. ഇനി ഇതിൽ വേറെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഇതിങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഇതിങ്ങനെ എന്ത് ചോദിച്ചാലും പറയുന്ന ആളുകൾ, ഇവരെ ഏറ്റവും ഇൽമു കുറഞ്ഞവരായിരിക്കും. ഇവർ ഇൽമു കുറഞ്ഞവരായിരിക്കും. ഇവർ ചിലപ്പോ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ മുഫ്തികളായിരിക്കും, സോഷ്യൽ മീഡിയയിലും മുഫ്തികളായിരിക്കും, അല്ലെങ്കിൽ കാണുന്ന ആളുകളോടൊക്കെ ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാകും. അറബി ഭാഷ പോലും പഠിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഷെയ്ഖിന്റെ ദർശന് പോയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിന്റെ ഉസൂലുകൾ പോലും തിരിയാത്ത ആളായിരിക്കും. ഇങ്ങനെയൊക്കെയാണല്ലോ. ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകം അദ്ദേഹം പറയണെന്തോരോ, അജ്സറുൻ നാസി അലൽ ഫുത്വ അഖല്ലുഹും ഇൽമ. ഫത്വ പറയാൻ ഏറ്റവും കൂടുതൽ ധൈര്യം കാണിക്കുന്നതാരാ, അഖല്ലുഹും ഇൽമ, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഇൽമു പറഞ്ഞവരായിരിക്കും. അദ്ദേഹത്തിന്റെ വാചകമാണ് അജ്സറുൻ നാസി അലൽ ഫുത്വ, ഈ ഫത്വകളുടെ മേൽ ചാടി വീഴുന്നവർ എന്ത് പറഞ്ഞാലും അതിന് സംസാരിക്കുക, അതിനെപ്പറ്റി അഭിപ്രായം പറയാം. വിഷയത്തെക്കുറിച്ച് ശരിക്കും പഠിച്ചിട്ടുണ്ടാവില്ല, ശരിക്കും എൽമ ഉണ്ടാവില്ല, എൽമിന്റെ മജ്ലിസുകൾ അവരുണ്ടാവില്ല, എൽമ സ്വീകരിക്കുന്ന രീതി അവർക്കുണ്ടാവില്ല. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, അഖല്ലുഹും ഇൽമ, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എൽമ കുറഞ്ഞവരായിരിക്കും. അദ്ദേഹത്തിന്റെ വാക്കാണ് ഇബ്നു ഉയൈന, സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്കാണ് ഇത്. ഇബ്നു അബ്ദുൽ ബർറ് അദ്ദേഹത്തിന്റെ ജാമി ബയാനിൽ ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് എന്താ വെച്ചാല്, ഫത്വ കൊടുക്കുന്നതിന്റെ മുമ്പ് എന്ത് ചെയ്തോ, ആദ്യം നിന്റെ നഫ്സിനെ രക്ഷപ്പെടുത്തിക്കോ. ഇബ്നു ഖൽദ റഹ്മത്തുള്ളാഹി അലൈഹി പറയണ, ഇബ്നു ഖൽദ റഹ്മത്തുള്ളാഹി അലൈഹി ആരോടാ പറഞ്ഞത്, റബീഅത്ത് ഇബ്നു അബി അബ്ദുറഹ്മാൻ, റബീഅത്ത് ഇബ്നു അബി അബ്ദുറഹ്മാനോട് പറയണ. നേരത്തെ പറഞ്ഞല്ലോ താബിഈയുൻ ജലീൽ ആണ് ആര്, റബീഅ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയണത്, ഖാലലി ഇബ്നു ഖൽദ റഹ്മത്തുള്ളാഹി അലൈഹി എന്നോട് പറഞ്ഞു, യാ റബീഅ, അല്ലയോ റബീഅ, ഇന്നി അറന്നാസ ഖദ് അഹാതു ബിക, ജനങ്ങൾ നിന്റെ ചുറ്റും കൂടുന്നത്, ഇൽമു നേടുന്നതിന് വേണ്ടി കൂടുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഫൈദാ സാലക റജുലു അൻ മസ്അലതിൻ ഫലാ തകുൻ ഹിമ്മതുക അൻ തുഖല്ലിസഹു, അതുകൊണ്ട് ഒരു മസ്അലനെ കുറിച്ച് ഒരാൾ നിന്നോട് ചോദിച്ചാൽ നിന്റെ ലക്ഷ്യം എന്താകരുത്, അവനെ രക്ഷിക്കലാകരുത്, നിന്റെ ഉദ്ദേശം അവനെ രക്ഷപ്പെടുത്തലാകരുത്. വലാക്കിൻ ലിതകുൻ ഹിമ്മതുക അൻ തുഖല്ലിസ നഫ്സക, നീ നിന്റെ നഫ്സിനെ രക്ഷപ്പെടുത്തലായിരിക്കണം നിന്റെ ഹിമ്മത്ത്, നിന്റെ ലക്ഷ്യമാകേണ്ടത്. ഇബ്നു ഫത്വ ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണ്. ഫത്വ പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അയാളോട് പറയുന്നത്. അതുകൊണ്ട് നിന്റെ നഫ്സിനെ ആദ്യം സുരക്ഷ, നിന്റെ നഫ്സിനെ ആദ്യം രക്ഷപ്പെടുത്തണം. അതല്ലാതെ ഫത്വ കൊടുത്താൽ എന്താകും, നമ്മളൊരാൾക്ക് ഫത്വ കൊടുക്കുന്നത് എന്തിനാ, ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാ, അയാളത് ചെയ്തിട്ട് ആ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ വിവരമില്ലാതെ പറഞ്ഞിട്ട് കുറ്റം കിട്ടുന്നതിൽ നിന്ന് ആദ്യം അന്റെ നഫ്സിനെ നീ രക്ഷപ്പെടുത്തിക്കോ എന്നുള്ളതാ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇബ്നു ഖൽദ റഹ്മത്തുള്ളാഹി അലൈഹിയും എന്നോടത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉദ്ധരിക്കണം. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. സഹാബത്ത് യാത്ര പോയി, തലയിൽ മുറി പറ്റിയ ഒരാൾ ജനാബത്തുകാരനായി, അയാളെ ഫത്വ ചോദിച്ചു, എനിക്ക് തയമ്മും ചെയ്യാനുള്ള റുഖ്സുണ്ടോ? അവര് പറഞ്ഞു ഇല്ല, കുളിക്കണമെന്ന് പറഞ്ഞു. അയാൾ കുളിച്ചു, അയാൾ മരണപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വിവരത്തി. ആ ഫത്വ കൊടുത്ത ആളോട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖതലൂഹു ഖതലഹുമുല്ലാ, അവർ അയാളെ കൊന്നിരിക്കുന്നു, അള്ളാഹു അവരെയും കൊന്നിരിക്കുന്നു. പ്രവാചകന്റെ വാചകാണിത്, പ്രവാചകന്റെ വാചകാണ്. ഖതലൂഹു, ആ ഫത്വ കൊടുത്തവർ അയാളെ കൊന്നു കളഞ്ഞിരിക്കുന്നു. ഖതലഹുമുല്ലാഹ്, അള്ളാഹു അവരെയും കൊന്നിരിക്കുന്നു, അതായത് അള്ളാഹു അവരെയും ശപിച്ചിരിക്കുന്നു. അലാ സഅലു ഇദാലം യഅലമു, അവർക്ക് ഇൽമില്ലായിരുന്നെങ്കിൽ ചോദിച്ചുകൂടായിരുന്നു. ഫഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ, അതിനുള്ള മരുന്ന് എന്താണ്, അതിനുള്ള മരുന്ന് അത് ചോദിക്കലാണ്, ചോദിച്ചു പഠിക്കലാണ്. അതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലായിരുന്നെങ്കിൽ അവർക്ക് ചോദിച്ചുകൂടായിരുന്നോ? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ. എന്താ പറഞ്ഞത്, ഈ ഹദീസ് അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്, അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്ലിമിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഷെയ്ഖ് അൽബാനി ആ ഹദീസ് ഹസനാക്കിയിട്ടുണ്ട്. എന്താ പ്രവാചകന്റെ വാക്ക്, അയാളെ കൊന്നു കളഞ്ഞിരിക്കുന്നു. ഇങ്ങനെ എത്ര ആളെ നമ്മൾ കൊന്നു കളഞ്ഞിട്ടുണ്ടാവും. ഒരു കാര്യം പഠിച്ചിട്ടാണെങ്കിൽ ഒക്കെ അതിന് സമയമല്ലല്ലോ. എൽമിന്റെ മർത്തവകൾ പറയുന്നിടത്ത് ഇത് പ്രചരിപ്പിക്കൽ ആറാമത്തതായിട്ടാ പറയണത്. എൽമിനൊരു മർത്തവ ഉണ്ട്, ഒന്നാമത്തത് ഇഖ്ലാസാണ്, രണ്ടാമത്തത് ശ്രദ്ധിച്ച് കേൾക്കലാണ്, മൂന്നാമത്തത് മനസ്സിലാക്കലാണ്, നാലാമത്തത് അത് ഹിഫ്ലാക്കലാണ്, അഞ്ചാമത്തത് അത് അമല് ചെയ്യലാണ്, ആറാമത്തതാണ് ഇൻതിഷാറ്. ഇത് അബ്ദുല്ലാഹി ബിൻ മുബാറക് ഇങ്ങനെ ക്രമത്തിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി, അതിൽ ആദ്യത്തെ അഞ്ചെണ്ണം പലർക്കും ഇല്ല, ആറാമത്തത് എല്ലാവർക്കും ഉണ്ടാവും. ഏത്? ഇൻതിഷാറ്, അത് പ്രചരിപ്പിക്കല്. ഒന്നാമത്തതുണ്ടോ ഇഖ്ലാസ്? രണ്ടാമത്തതുണ്ടോ ശ്രദ്ധിച്ച് കേൾക്കല്? മൂന്നാമത്തതുണ്ടോ അത് ഗ്രഹിക്കലും മനസ്സിലാക്കലും? നാലാമത്തതുണ്ടോ ഇഫ്ലാക്കല്? അഞ്ചാമത്തതുണ്ടോ അമല് ചെയ്യല്? അഞ്ചെണ്ണോ മാഫി, ആറാമത്തത് എല്ലാവരും റെഡി. ആറാമത്തതിന് എന്തൊരു ഇൻട്രസ്റ്റ് ആണ്, എന്തൊരു താല്പര്യമാണ്, എന്തൊരു ആവേശമാണ്, അതിലെന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടില്ലെങ്കിൽ മോശക്കാരനാണ് എന്നുള്ള രൂപത്തിലാണ് ആളുകൾ ചാടിക്കയറി അഭിപ്രായം പറയുന്നത്. എന്തു കേട്ടാൽ എന്ത് പറഞ്ഞാൽ ചിലപ്പോൾ മഹാമണ്ഡത്തരായിരിക്കും, വിഡ്ഢിത്തരായിരിക്കും വിളിച്ചു പറയുന്നത്. മാലിക്കിനോട് ചോദിച്ചു, അത് ചെറിയ വിഷയമല്ലേ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടുള്ള അദ്ദേഹത്തിനോട്. ഇമാം മാലിക്കിനോട് ചോദിക്കും, അതൊരു ചെറിയ കാര്യമില്ല, അതിനെപ്പറ്റി അറിയില്ല. അദ്ദേഹം പറഞ്ഞു, ദീനിൽ എന്തില്ല, ഹഫീഫ് സഹലില്ല, ഇത് ശറായ്, അത് അള്ളാഹുവിന്റെ വഹിയാണ്. അപ്പൊ ആ ഹദീസിൽ ഇങ്ങനെ നമ്മൾ എത്ര ആളുകളെ കൊന്നിട്ടുണ്ടാവും, ഹറാമല്ലാത്തത് ഹറാമാണെന്ന് പറഞ്ഞ്, ഹലാലല്ലാത്തത് ഹലാലാണെന്ന് പറഞ്ഞ്, വിദേത്തല്ലാത്തതിന് വിദേത്താണെന്ന് പറഞ്ഞ്, പാടുള്ളതിനെ പാടില്ല എന്ന് പറഞ്ഞ്, പാടില്ലാത്തതിനെ പാടുണ്ട് എന്ന് പറഞ്ഞ് എത്ര ആളുകളെ പരലോചരിപ്പ് നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. അത് അതിന്റെ അഹലുകാര് പറയട്ടെ. ഇനി അതല്ല നമ്മൾ പറഞ്ഞു കൊടുക്കണോ, അത് വിശ്വ ഒരു അഹലു സുന്നയുടെ ഒരു പണ്ഡിതനോട് വിളിച്ച് ചോദിക്കുക, ഇതാ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഇങ്ങനെ ഒരു മസലുണ്ട്, എന്താണ് ആ വിഷയത്തിലുള്ള നിലപാട്. ചിലപ്പോൾ ഒരു വിഷയത്തിൽ തന്നെ പല അഭിപ്രായങ്ങളുണ്ടാകും. അതുകൊണ്ട് ഒരു പണ്ഡിതനോട് ചോദിച്ചാൽ അയാൾ എല്ലാ കിതാബും വായിച്ചിട്ടുണ്ടാവും, അയാൾക്ക് പെട്ടെന്ന് അതിന് ഉത്തരം പറയാൻ പറ്റൂല. ഇത് വിവരമില്ലാത്തവനും ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഇത് കണ്ടിട്ടുണ്ടാവും, ഒരു വരി എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടാവും, അതങ്ങോട്ട് പറയണം, അതാണ് പ്രചരിപ്പിക്കാൻ ആൾക്കാരുടെ, അങ്ങനെ ആൾക്കാർക്കിടയിൽ അസ്വാസാകാണ്, അതിന്റെ പേരിൽ ആൾക്കാർ ഭിന്നിക്കുകയാണ്, അതിന്റെ പേരിൽ ഫിത്തനകൾ ഉണ്ടാകുകയാണ്, അതിന്റെ പേരിൽ ഫസാദുകൾ ഉണ്ടാകുകയാണ്. അപ്പൊ അത് ഗൌരവമുള്ള കാര്യമായിട്ടാണ് ഖുർആനും ഹദീസും കണ്ടിട്ടുള്ളത്. ഖുർആനിലെ ആയത്തുകൾ ഒരുപാടുണ്ട്, ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ എന്ന് തുടങ്ങുന്ന ആയത്ത്, വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലാത്തത് നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയാം, അള്ളാഹുവിന്റെ ശറഈനെ കുറിച്ച് പറയാം, അത് ഗൌരവമുള്ള സംഗതിയായിട്ടാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇനിയും ഒരുപാട് ആസാറുകൾ ഈ വിഷയത്തിൽ കാണാം. അതുകൊണ്ട് ഇതിന്റെ ഗൌരവം നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് 100% അത് ശരിയായ സ്രോതസ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണോ, അത് മാത്രമേ നമ്മൾ പറയാൻ പറ്റുള്ളൂ. എന്താണ് ഈ നിർബന്ധം? ഇപ്പൊ എല്ലാ വിഷയത്തിനും ഇതിങ്ങനെ പറയണം എന്നുള്ളത്, അത് ഹലാലാണ്, അത് ഹറാമാണ്, അല്ലെങ്കിൽ പറ്റൂല, പറ്റോ, ശരിയില്ല, ശരിയില്ല, അതിങ്ങനെയാണ്, അതിന്റെ നിർബന്ധം എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താ നമ്മുടെ മനസ്സിലുള്ള വിചാരം? എന്താ ലോകത്തുള്ള ആലിമീങ്ങളൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ, ഇനി നമ്മൾ മാത്രമേ ഇത് പറഞ്ഞു കൊടുക്കാനുള്ളൂ? ഇങ്ങനെ എന്ത് കിട്ടിയാലും പറയണമെന്നുള്ള രീതി എന്താണ്? വാശി മനസ്സിലാണില്ല, അതെന്താന്നുള്ളത് മനസ്സിലാകുന്നില്ല. അത് അതിന്റെ അഹലുകാര് പറയണം. നമുക്ക് ആ വിഷയത്തെ കുറിച്ച് അറിയോ, 100% ഉറപ്പാണോ? കീലകാലകളല്ല, അവിടുന്ന് ഇവിടുന്നും കിട്ടിയതല്ല, ചില ഊഹ തന്നുകൾ, ഊഹങ്ങൾ, അതല്ല. ഉറപ്പുണ്ടോ? നമുക്കത് പറഞ്ഞു കൊടുക്കാം, ഇന്നതാണത് വിഷയം എന്നുള്ളത്. അതല്ലെങ്കിൽ അത് ചോദിച്ചിട്ട് ഫസ്അലൂ അഹ്ലദ്ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ, ഖുർആന്റെ ആയത്താണ്. നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കുക. ഇന്ന് ചോദ്യത്തിന്റെ ആവശ്യമില്ല, കാരണം നമ്മളെല്ലാവരും ഒത്തു കൊടുക്കുന്ന ആൾക്കാരാണ്. നമ്മളാരെങ്കിലും ചോദിക്കലുണ്ട് ഏതെങ്കിലും ഒരു ദീനിന്റെ വിഷയം? നമ്മളാരെങ്കിലും ഒരു ദീനിന്റെ കാര്യം ചോദിക്കലുണ്ട്? നമ്മളെന്ത് ചെയ്യും? നമ്മുടെ മുമ്പിൽ ഒരു വിഷയം വന്നാൽ നമ്മളത് സെർച്ച് ചെയ്യും, എവിടുന്നെങ്കിലും ഒരു വരി കിട്ടും. അങ്ങനെ സെർച്ച് ചെയ്തിട്ട് എത്രയോ ആളുകൾ അഹ്ലു സുന്നത്തിൽ നിന്ന് പോയിട്ടുണ്ട്, നെറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ട് മാത്രം. ഖുർആൻ പറയുന്നത് ഫസ്അലൂ അഹ്ലദ്ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഉലമാക്കളോട് ചോദിക്കണം. വേറെ ചില ആൾക്കാരുണ്ട്, എന്താ ഉലമാക്കൾ, ഉലമാക്കളാ, എന്തുലമാക്കൾ? ഉലമാക്കളോട് ചോദിക്കുക. ഖുർആൻ പറയണം ഫസ്അലൂ അഹ്ലദ്ദിക്രി, അഹ്ലദ്ദിക്രാരാണ് അൽ ഉലമാ, ഉലമാക്കളോട് ചോദിക്കുക. ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ. റസൂലുള്ളാഹിന്റെ ഹദീസിൽ അങ്ങനെ തന്നെ അലാ സഅലൂ, അവർക്ക് ചോദിച്ചുകൂടായിരുന്നു, ആ വിവരമില്ലാതെ വത്തുവ കൊടുത്ത ആൾക്കാരോട് പറഞ്ഞാൽ എന്താ, അവർക്ക് ചോദിച്ചുകൂടായിരുന്നോ? അവർക്ക് അറിവില്ലായിരുന്നെങ്കിൽ ചോദിച്ചുകൂടായിരുന്നോ? അത് അവർ ചോദിച്ചാൽ മതിയായിരുന്നു, എന്നാലും അയാളെ കൊലക്ക് കൊടുക്കേണ്ടിയിരുന്നോ? അയാളെ കുളിച്ച ആ പത്തുകൊണ്ടാണല്ലോ അയാൾ കുളിച്ചത്, അങ്ങനെയാണല്ലോ അയാൾ മരണപ്പെടുന്നത്. അവരത് ചോദിച്ചിരുന്നെങ്കിൽ അയാൾ കുളിക്കേണ്ടതില്ല, അയാൾക്ക് തേമം മതിയാകും എന്നൊരു വത്ത് അയാൾ കൊടുത്തിരുന്നെങ്കിൽ അയാളുടെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ല. അതുകൊണ്ടാണ് നബി പറഞ്ഞത് നിങ്ങൾ അയാളെ കൊന്നു, അല്ലാഹ് നിങ്ങളെ ശപിച്ചിരിക്കുന്നു, നിങ്ങളെയും കൊന്നിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ഇത് ദീനാണ്, ഇത് ദീനാണ്, ഇതിലെന്തോ ഒരു വാശിയുള്ളതുപോലെയാണ് ആൾക്കാർക്ക്. എന്നാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേറെ വിഷയങ്ങളൊന്നും അങ്ങനെയല്ല. ഒരു ഡോക്ടറെ കാര്യമോ എഞ്ചിനീയറെ കാര്യമോ, അത് ഡോക്ടർ മാത്രം, ഇല്ലെങ്കിൽ ഭയങ്കര അതങ്ങനെയാണ്, അത് എഞ്ചിനീയർ മാത്രം, അത് അഡ്വക്കേറ്റ് മാത്രം, അതല്ലെങ്കിൽ അത് മാനേജർ മാത്രം, അത് ഇന്ന ആള് മാത്രം. എന്നാ ദീനിന്റേത് അത് സംഭവിക്കൂല, അത് അതിന്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അപ്പൊ പ്രശ്നം. അപ്പൊ വലിയ ആൽമീങ്ങളായിട്ടാണോ അത് പറയേണ്ടത്? അപ്പൊ ചോദ്യങ്ങള്, അപ്പൊ ഒച്ചപ്പാടുകള്, മുറുമുറുപ്പുകള്, അതാണ് ഇവിടുത്തെ വിഷയം. അപ്പോ വിഷയങ്ങൾ പഠിക്കുക, പഠിക്കേണ്ടത് ചോദിച്ചിട്ട് പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, അറിവ് നേടുക, എന്നിട്ട് അത് പറഞ്ഞു കൊടുക്കുക. എന്റെ തീവ് പറഞ്ഞില്ല, ആറെണ്ണം അത് ഇബ്നു മുബാറക് പറഞ്ഞതാ, ഇബ്നു ഖയ്യിമ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഇൻതിഷാർ വരുന്നത്. ഇതാദ്യം തന്നെ ഇൻതിഷാറാ, വേറൊന്നുമില്ലേ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീന് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീന് പഠിക്കുവാനുള്ള സമയവും ആരോഗ്യവും നല്ല മനസ്സും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ